2024 നവംബർ 4 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കമ്മീഷണറുടെ വാക്കും കൊടകരയിലെ ചാക്കും. വാരവിശേഷം പങ്ക്തിയിൽ നിന്ന് വിദിരർ എഴുതുന്നു, കമ്മീഷണർ വരുന്നുണ്ട്, ജനങ്ങളെ ഉപദ്രവിക്കുന്ന അധികാരികൾ ജാഗ്രത പേടിക്കേണ്ട, യഥാർത്ഥ പോലീസ് കമ്മീഷണറല്ല വെള്ളിത്തിരയിലെ കമ്മീഷണർ സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രി 2 തവണ എംപിയുമൊക്കെ ആയെങ്കിലും ജനമധ്യത്തിലെത്തുമ്പോൾ പെട്ടെന്ന് അതൊക്കെ മറക്കും. സിനിമയിലെ നായകനും വില്ലനും താന്തോന്നിയുമൊക്കെ അദ്ദേഹത്തിൽ പരകായ പ്രവേശം നടത്തും. ഒറ്റത്തന്തയ്ക്ക് പിറന്നവനെങ്കിൽ തൃശൂർ പൂരം കളികൾ സിബിഐ അന്വേഷണത്തിന് വിടണമെന്നാണ് വെല്ലുവിളി. വെല്ലുവിളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണെന്നും അതിന് മറുപടി പറയാൻ ശങ്കൂറ്റം കാട്ടണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പക്ഷെ സതീഷിന്റെ ചൂണ്ടയിൽ പിണറായിയോ മറ്റു സഹാക്കളോ കുത്തിയില്ല. അങ്ങനെ മുട്ടനാടുകളുടെ പോരിനിടയിൽ ചോര കുടിക്കാമെന്ന് കരുതേണ്ട. അല്ലെങ്കിൽ തന്നെ പൂരം കൽക്കൽ അന്വേഷിക്കാൻ സ്വന്തം പോലീസിനെ ശട്ടം കെട്ടിയ ശേഷം പൂരം എവിടെ കലങ്ങിയെന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയാണോ ഇനി സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നത്? സിനിമയിലെ കഥാപാത്രങ്ങളിൽ നിന്ന് സുരേഷ് ഗോപി ഇറങ്ങി വരണമെന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ അതെന്തിനാണെന്ന് പുള്ളിക്ക് പിടികിട്ടുന്നില്ല. തന്റെ സിനിമയിലെ താന്തോന്നിത്തങ്ങൾ കാണിക്കുന്ന കഥാപാത്രങ്ങളെ കണ്ടാണ് ജനങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ടത്. സിനിമയിൽ കാണിച്ച താന്തോന്നിത്തങ്ങൾ ഇനി ജീവിതത്തിലും വേണ്ടിവരുമെന്നും അത് സാധാരണക്കാരായ ജനങ്ങളുടെ നേരെയാവില്ലെന്നുമാണ് കക്ഷിയുടെ നിലപാട്. അറിയും, ആശ്വാസം. താന്തോന്നിത്തം കാട്ടിയാലും കേന്ദ്രമന്ത്രിയുടെ സുരക്ഷാ വലയം ഉള്ളതിനാൽ ആരും കൈവയ്ക്കുമെന്ന ഭയവും വേണ്ട. എന്തായാലും ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുന്ന ശീലം സുരേഷ് ഗോപി പഠിച്ചത് സിനിമയിൽ നിന്നല്ല, രാഷ്ട്രീയക്കാരിൽ നിന്നാവും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടപ്പോൾ അവിടെ അദ്ദേഹം ആംബുലൻസിൽ വന്നിറങ്ങിയത് പലരും കണ്ടതാണ്. എന്നാൽ താൻ വന്നത് ആംബുലൻസിൽ അല്ലെന്നും അങ്ങനെ ആരെങ്കിലും കണ്ടെങ്കിൽ അത് മായക്കാഴ്ചയായിരിക്കുമെന്നും ആദ്യം പറഞ്ഞു. പക്ഷേ കള്ളി വെളിച്ചത്തായതോടെ 3-ാം നാൾ പ്ലേറ്റ് മാറ്റി കാറിലാണ് പൂരം നഗരിലേക്ക് വന്നത്. കാല് വേദനിച്ചിട്ട് കണ്ണു കാണാനും വയ്യാതായി. ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഗുണ്ടകൾ ആക്രമിച്ച് ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത കുറെ ചെറുപ്പക്കാരാണ് തോളിൽ ചുമന്ന് രക്ഷപ്പെടുത്തിയത്. തുടർന്നാണ് ആംബുലൻസിൽ കയറിയത്. പറച്ചിലൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്ന CPI നേതാവിന്റെ പരാതിയിൽ സംഗതി ഇപ്പോൾ കേസാണ്. പോകുന്നിടത്തൊക്കെ പത്രക്കാർ ഇടിച്ചു കയറി ഇഷ്ടപ്പെടാത്ത വെല്ലെന്ന് ചോദിച്ച സുരേഷ് ഗോപിയുടെ മട്ടുമാറും. ഗോ ഔട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. സുരേഷ് ഗോപി പിണറായിക്ക് പഠിക്കുകയാണോ എന്നാണ് കോൺഗ്രസുകാരുടെ ചോദ്യം. ലക്കം ലഗാനമില്ലാതെയാണ് കേന്ദ്രമന്ത്രിയുടെ പോക്കെന്ന് BJP സംസ്ഥാന നേതാക്കളും പരാതി പറഞ്ഞു തുടങ്ങി. പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചും വാക്ക് മാറ്റിപ്പറഞ്ഞും പാർട്ടി വേദിയിൽ നേതാക്കളെ അപമാനിച്ചുമുള്ള പോക്ക് തുടരാനാവില്ലെന്നാണത്രേ അവരുടെ നിലപാട്. ചങ്ങനാശ്ശേരിയിലെ ഒരു ചടങ്ങിൽ നിവേദനവുമായി എത്തിയവരെ ഞാൻ നിങ്ങളുടെ MP എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും വേദിയിലിരിക്കാൻ കൂട്ടാക്കി ഇല്ലെന്നുമാണ് പാർട്ടിക്കാരുടെ പരാതി. തൃശൂർ പൂരത്തിന് പോകാൻ സുരേഷ് ഗോപിക്കായി ആംബുലൻസ് ഏർപ്പാടാക്കിയത് താങ്കളാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രനും തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും പറയുന്നുണ്ട്. ആംബുലൻസിൽ കയറിയില്ലെന്ന സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം അവരെ വെട്ടിലാക്കി. ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന് സുരേഷ് ഗോപിയെ കാണുമ്പോൾ പാർട്ടി നേതാക്കൾ തിരിച്ചു ചോദിച്ചു തുടങ്ങിയെന്നാണ് കേൾവി. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഒരു കാലത്ത് വിനയത്തിന്റെയും ലളിത ജീവിതത്തിന്റെയും പര്യായമായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. രാഷ്ട്രീയം തനിക്കും കുടുംബത്തിനും വളർച്ചയ്ക്കുള്ള ഉപകരണമാക്കാത്ത കയ്യിലുള്ളത് പാർട്ടിക്കായി ബലിയർപ്പിച്ച മഹാത്യാഗികൾ. കട്ടഞ്ചായും പരിപ്പുവടയും ഭക്ഷണമാക്കി നടന്ന സഹാക്കളുടെ വംശനാശത്തിൽ പരിധിപ്പിച്ചിട്ട് കാര്യമില്ല. കാലം മാറി, അതനുസരിച്ച് കോലവും മാറിയപ്പോൾ പല നേതാക്കൾക്കും അഹന്തയും ധാർഷ്ട്യവും മുഖമുദ്രയായി. പാർട്ടി പഠന ക്ലാസുകളും നിലച്ചതോടെ പുതുരക്തങ്ങൾക്ക് ആശയടിത്ര ഇല്ലാതായിപ്പോയി. ആരെയും വെട്ടി നേതാവാകലും പണവും സ്ഥാനമാനങ്ങളും നേടലും ലക്ഷ്യമായി അധികാരത്തിലും അഴിമതിയിലും അഭിരമിക്കുന്ന നേതാക്കളുടെ എണ്ണം പെരുകി. നേതാക്കളുടെ ധാർഷ്ട്യവും ആർഭാട ജീവിതവും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നുവെന്നാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്കു ശേഷം 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നടത്തിയ സ്വയം വിമർശനം. ചില ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ കാൾ മാർക്സിന്റെ അച്ഛനാണെന്ന മട്ടിലാണ് പെരുമാറുന്നതെന്നാണ് മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ C.ദിവാകരന്റെ വിമർശനം. അധികാരത്തിന്റെ ശീതള ഛായയിൽ അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളായി നടക്കുന്നവരിൽ യുവജന വിദ്യാർത്ഥി സംഘടന നേതാക്കളുമുണ്ട്. ചാനൽ ചർച്ചകളിലും പൊതു ഇടങ്ങളിലും അവർ നടത്തുന്ന ഭീഷണിയും അട്ടഹാസം വിശ്വാസവും അതിന് തെളിവാണെന്ന് ആണ് ആക്ഷേപം. അവരെ നയിക്കുന്നവരെങ്കിലും നേർവഴി കാട്ടുമോ? ഇഡിയെ കണ്ടവരുണ്ടോ? കരിവിഞ്ഞൂർ ബാങ്ക് സ്വർണക്കടത്ത് കേസുകളിൽ ഉൾപ്പെടെ ചാടി വീണ് അന്വേഷണവും മൊഴിയെടുപ്പുമൊക്കെ തകൃതിയാക്കിയതാണ് ഇഡി. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിറവിയെടുത്ത കൊടകര കുഴൽപ്പണക്കേസ് അറിഞ്ഞ ഭാവം ഇഡിയോ ആദായ നികുതി വകുപ്പോ കാണിക്കുന്നില്ലെന്നാണ് LDF UDF നേതാക്കളുടെ പരിഭവം. BJP നേതാക്കൾ ഉൾപ്പെട്ട കേസ് ആയതാണത്രേ കാരണം. 41.40 കോടി ഹവാലപ്പണം കടത്തിക്കൊണ്ടുവന്നതായാണ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിന്റെ റിപ്പോർട്ട് ഇഡിക്കും ആദായ നികുതി വകുപ്പിനും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും സമർപ്പിച്ചിട്ട് മാസങ്ങളായി. BJPയുടെ തൃശൂർ ജില്ലാ ഓഫീസിലെത്തിച്ച ചാക്കിൽ പണമായിരുന്നുവെന്ന് അന്നത്തെ ഓഫീസ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലും ഇഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേസിൽ തനിക്കെതിരെ തെളിവുകൾ കണ്ടെത്തിയാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ വെല്ലുവിളി. എന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ചിലർ ശ്രമിക്കുന്നു. അത് തകർക്കാനുള്ള ബന്ധം എനിക്ക് പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി ഉണ്ട്. കുഴൽപ്പണം സംബന്ധിച്ച് മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ താനാണെന്ന ആരോപണം പുറത്തു വന്നപ്പോൾ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെ: സംസ്ഥാനത്തെ ഏതെങ്കിലും പാർട്ടി നേതാക്കളെ ആവും ശോഭ ഉദ്ദേശിച്ചതെന്ന് കരുതിയവർക്ക് തെറ്റി. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരിൽ ഒന്നാമൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് ശോഭയുടെ പുതിയ വെളിപ്പെടുത്തൽ. അതെന്തിനാണാവോ? പാർട്ടി മാറാൻ വേണ്ടി തന്റെ കൂടെ ഡൽഹി വരെ എത്തിയ നേതാവാണ് രണ്ടാമത്തെ ആളെന്നും പറയുന്നു. ഇത് EPL എന്ന് സംശയിച്ച് ചില തൽക്കാലം സസ്പെൻസ്. നുറുങ്ങ്. സംസ്ഥാന സ്കൂൾ കായികമേളയിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ക്ഷണിക്കാത്തത് തന്തയ്ക്ക് വിളി ഭയന്നെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഒറ്റ തന്തയ്ക്ക് പിറന്നവനെങ്കിൽ വിളിക്കാൻ ആവശ്യപ്പെടുമോ?